എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാവും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ആകാശത്തിലും ഭൂമിയിലും ഞാൻ അത്ഭുതകരമായ അടയാളങ്ങൾ കാണിക്കും. രക്തവും അഗ്നിയും ധൂമപടലവും കർത്താവിൻ്റെ മഹത്വം ഭയാനകവുമായ ദിവസം ആഗതമാകുന്നതിന് മുമ്പ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ഇന്ന് നമ്മൾ പഠന വിഷയമാക്കാൻ പോകുന്ന പ്രത്യേക ബൈബിളിൻ്റെ പ്രത്യേക ഒരു ഭാഗത്തെക്കുറിച്ച് ഒരു സൂചന ഉള്ളത് കൊണ്ടാണ് ഈ ഭാഗം പ്രാർത്ഥനയായി ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുന്നത് വെളിപാട് സാഹിത്യമാണ്, അപ്പോക്കലിപ്റ്റിക് ലിറ്ററേച്ചർ എന്ന് ഇംഗ്ലീഷിൽ പറയാറുള്ള ഭാഗം. വെളിപാട് എന്നാണ് പൊതുവെ പറയുന്നത്. വെളിപാട് സാഹിത്യ രൂപത്തെക്കുറിച്ചും ഈ വെളിപാട് സാഹിത്യകാരന്മാരെക്കുറിച്ചും വെളിപാട് സാഹിത്യ ശൈലിയിലുള്ള പുസ്തകങ്ങളെക്കുറിച്ചും നമ്മളിന്ന് ചുരുക്കമായി കാണാനായിട്ട് പോവുകയാണ്. പ്രവാചകന്മാരെക്കുറിച്ച് കണ്ടു. ഉടമ്പടിയുടെ പ്രമാണങ്ങളനുസരിച്ച് ജീവിക്കാനായി ദൈവജനത്തെ ആഹ്വാനം ചെയ്യാനും വഴിതെറ്റ് ജീവിതം നയിക്കുന്നവരെ ദൈവത്തിൻ്റെ വഴിയിലേക്ക് മടക്കി കൊണ്ടുവരുവാനും വേണ്ടി ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തവരാണ് പ്രവാചകന്മാർ. ജീവിതം നവീകരിക്കുന്നതിലൂടെ സമൂഹത്തിൽ മാറ്റം വരുത്താനും ദൈവഹിതമനുസരിച്ച് ലോകത്തെ മുഴുവനും മുന്നോട്ട് നയിക്കാനുമുള്ള ഒരു ആഹ്വാനമാണ് പ്രവാചകന്മാരിലൂടെ ദൈവം നൽകിയത്. പ്രവാചകന്മാരുടെ കാലം അവസാനിക്കുന്നതോടുകൂടി രംഗത്ത് വന്ന ജ്ഞാനികളെക്കുറിച്ച് നമ്മൾ കണ്ടു. എല്ലാ ജനതകളിലും ഉള്ളവരാണ് ജ്ഞാനികൾ എങ്കിലും ആ ജ്ഞാനികളുടെ പ്രത്യേക ഒരു വിഭാഗം ഇസ്രായേൽ സമൂഹത്തിലുണ്ടായിരുന്നുവെന്നും ഇസ്രായേലിലെ യഥാർത്ഥ ജ്ഞാനം ദൈവജ്ഞാനമാണെന്ന് അവർ പഠിപ്പിച്ചുവെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു. അതേസമയം ഈ യഥാർത്ഥ ജ്ഞാനികൾ പോലും പറഞ്ഞ കാര്യങ്ങൾ അത്ര തന്നെ പ്രാവർത്തികമായില്ല എന്ന് നമ്മൾ കാണും. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നീതിപൂർവകമായി ജീവിക്കുന്നവർക്ക് സന്തോഷവും സമൃദ്ധിയും ദീർഘായുസ്സും സൽകീർത്തിയുമെല്ലാം ലഭിക്കുമെന്ന് പഠിപ്പിച്ചുവെങ്കിലും പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾ അതിന് വിരുദ്ധമായി നിൽക്കുന്നതായി ജോബിൻ്റെ പുസ്തകത്തിൽ ചിത്രീകരിക്കുന്നുണ്ട്. ഇപ്പോൾ പരമ്പരാഗതമായൊരു ജ്ഞാനം ആ ജ്ഞാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രതിഷേധാത്മകമായ റിബൽ ജ്ഞാനം, ഇത് രണ്ടും ബൈബിളിൽ തന്നെയുണ്ട്. അവസാനം മിഥ്യകൾ മിഥ്യ എല്ലാം മിഥ്യ എന്ന് പറയുന്ന സഭാപ്രസംഗകനും. അപ്പോൾ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ ദൈവത്തെ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും നമ്മൾ കാണും. പ്രത്യേകിച്ചും ജ്ഞാനത്തിൻ്റെ അഗാധതയിലേക്ക് കടന്നു ചെല്ലാൻ സാധിച്ച വിശുദ്ധ പൗലോസിനെ പോലുള്ളവരുടെ പ്രബോധനങ്ങളിൽ ലൗകികമായ ജ്ഞാനം ദൈവത്തെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല, സഹായിച്ചില്ല എന്ന് പറയുന്ന പൗലോസ് ഈ ജ്ഞാനത്തിൻ്റെ സ്ഥാനത്ത് ദൈവത്തിൻ്റെ ഭോഷത്വമാണ് അവതരിപ്പിക്കുക. കുരിശിൽ മരിച്ച യേശുവിനെ ദൈവത്തിൻ്റെ ഭോഷത്വമായി അവതരിപ്പിച്ചുകൊണ്ട് ജ്ഞാനികളെ ലജ്ജിപ്പിക്കാനാണ് ദൈവം തീരുമാനിച്ചതെന്ന് പൗലോസ് പറയും. ഇപ്പോഴേ പ്രവാചകന്മാരും ജ്ഞാനികളും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിനി മൂന്നാമതൊരു സാഹിത്യരൂപത്തിലേക്ക് കടന്നു വരിക. അത് വെളിപാട് സാഹിത്യരൂപം എന്നാണ് അറിയപ്പെടുന്നത്. ഈ വെളിപാട് പ്രത്യേക സാഹിത്യരൂപമാണ്, അതിൻ്റെ സവിശേഷതകൾ നമ്മൾ കാണേണ്ടതുണ്ട്. രണ്ട് പുസ്തകങ്ങളാണ് ഈ രീതിയിൽ പ്രത്യേകിച്ചും ബൈബിളിൽ കാണുക. പഴയ നിയമത്തിൽ ദാനിയേലിൻ്റെ പുസ്തകവും പുതിയ നിയമത്തിൽ വെളിപാട് പുസ്തകവും, ദ ബുക്ക് ഓഫ് റെവലേഷൻ, യോഹന്നാൻ ലഭിച്ച വെളിപാട് എന്നാണ് പുസ്തകം തന്നെ അറിയപ്പെടുന്നത്. പക്ഷേ ഈ രണ്ട് പുസ്തകങ്ങൾക്കപ്പുറത്ത് മറ്റ് ഗ്രന്ഥങ്ങളിലും ഈ വെളിപാട് സാഹിത്യത്തിൻ്റെ സവിശേഷതകൾ കാണും. കാലഘട്ടത്തെക്കുറിച്ച് ആദ്യമേ, ബി സി 2-ാം നൂറ്റാണ്ടിനും AD 2-ാം നൂറ്റാണ്ടിനും മധ്യേ യഹൂദ ക്രൈസ്തവരുടെയും യഹൂദരുടെയും ഇടയിൽ പ്രചാരത്തിൽ വന്ന ഒരു സാഹിത്യരൂപത്തെയാണ് ഇവിടെ വെളിപാട് സാഹിത്യരൂപം അഥവാ അപ്പോക്കലിപ്റ്റിക് ലിറ്ററേച്ചർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോക്കലിപ്റ്റിക് എന്നത് ഗ്രീക്ക് വാക്കിൽ നിന്ന് വരുന്നതാണ്. അപ്പോ കലുപ്തോ എന്ന് പറയും. കലുപ്തോ എന്ന് പറഞ്ഞാൽ ഒളിച്ചു വയ്ക്കുക, നിഗൂഢമാക്കുക. അപ്പോ കലുപ്തോ എന്ന് പറഞ്ഞാൽ ഒളിച്ചിരിക്കുന്നതിന്, നിഗൂഢമായിരിക്കുന്നതിനെ വെളിപ്പെടുത്തുക. അപ്പോഴേ വെളിപ്പെടുത്തുക സാധാരണ മനുഷ്യന്, മനുഷ്യൻ്റെ ബുദ്ധിക്ക് അഗ്രാഹ്യമായ നിഗൂഢമായ അജ്ഞാതമായ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നു എന്നതാണ് ഈ വാക്കിന് തന്നെ അർത്ഥം. അപ്പോഴേ വാക്ക് തന്നെ സൂചിപ്പിക്കുന്ന ഒരു വെളിപാടിലേക്കാണ് ദൈവം പ്രത്യേകമായി നൽകുന്ന ഒരു ദാനമാണ് ഈ വെളിപാട്. അത് പ്രവാചകന്മാരിലൂടെ ലഭിച്ച ദൈവിക വെളിപാടല്ല, ജ്ഞാനികളിലൂടെ ലഭിച്ച ദൈവജ്ഞാനത്തിൻ്റെ വെളിപാടുമല്ല, ഇത് മറ്റൊരു രീതിയിലുള്ള വെളിപാടാണ്. അസാധാരണമായ വെളിപാടുകളാണ്. ദൈവം ഈ പ്രപഞ്ചത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച്, മനുഷ്യൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും ഭാവിയെ സംബന്ധിച്ച് നിഗൂഢമായി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ചില വ്യക്തികൾക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നു എന്ന ഒരു സൂചനയാണ് ഈ പദത്തിലുള്ളത്. എല്ലാ മനുഷ്യരുടെയും ഈ പ്രപഞ്ചത്തിൻ്റെയും ഭാവിയെ സംബന്ധിച്ച ദൈവിക പദ്ധതികൾ വെളിപ്പെടുത്തി കൊടുക്കുക. ഇങ്ങനെ ദൈവം ഭാവി വെളിപ്പെടുത്തി കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ഈ സാഹിത്യരൂപത്തിന് തുടക്കത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ഞാൻ പറഞ്ഞ് BC 2-ാം നൂറ്റാണ്ടിലാണ് ഈ സാഹിത്യരൂപം ശക്തമായി രംഗത്ത് വന്നത്. ആ 2-ാം നൂറ്റാണ്ടിന് ഒരു സവിശേഷതയുമുണ്ടായിരുന്നു. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലൂടെ അല്പം ഒന്ന് കടന്നു പോകുമ്പോൾ നമുക്ക് ഈ സാഹിത്യരൂപത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്രായേലിൻ്റെ ചരിത്രം സാധാരണ ജനത്തെ സംബന്ധിച്ച് ഒരുപാട് നിരാശയ്ക്ക് കാരണമായി തീർന്നിട്ടുണ്ട്. രാജഭരണം ഇസ്രായേലിൻ്റെ സുവർണ അവസരമായി കരുതിയെങ്കിലും സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അത് സമൃദ്ധിയേക്കാൾ കൂടുതൽ അടിമത്തമാണ് കാഴ്ചവെച്ചത്. പ്രവാസികളായി കഴിഞ്ഞവർ നാടും ദേശവും വിട്ട് വിദേശത്ത് അടിമകളായി കഴിഞ്ഞവർ വീണ്ടും നിരാശയിലായിരുന്നു. മടങ്ങി വന്നു, പ്രവാചകന്മാരുടെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട്. പക്ഷേ മടങ്ങി വന്നവർക്ക് ലഭിച്ചത് വലിയ സമൃദ്ധിയും സന്തോഷവും സമാധാനവും ഒന്നുമല്ല എന്ന് നമ്മൾ കണ്ടു. രാജഭരണം അവരെ സംബന്ധിച്ചോളം ഒരു പൂർണ്ണമായ സ്വാതന്ത്ര്യം ആസ്വദിക്കാനായിട്ട് അവസരം കൊടുത്തില്ല. ഇസ്രായേലിനത്തെ ഒന്നടങ്കം വിമോചിപ്പിക്കാനോ രക്ഷിക്കാനോ രാജാക്കന്മാർക്ക് കഴിഞ്ഞില്ല. പ്രവാചകന്മാർ നൽകിയ വാഗ്ദാനങ്ങൾ എല്ലാം ഒന്നും പൂർത്തിയായതുമില്ല. യേശയ്യാട് 2-ാം പുസ്തകം 40 മുതൽ 55 വരെയുള്ള അധ്യായങ്ങളിൽ മനോഹരമായ ഭാവിയെക്കുറിച്ച് പറഞ്ഞു വെച്ചതൊന്നും സാധാരണക്കാർക്ക് അനുഭവിക്കാൻ സാധിക്കാതെ പോയി. പൂർത്തിയാകാത്ത പ്രവചനങ്ങൾ. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മനുഷ്യൻ്റെ ചിന്ത വേറെ രീതിയിലേക്ക് മാറുന്നത്. യവന സംസ്കാരത്തിൻ്റെ സ്വാധീനത്തിൽ ജ്ഞാനികൾ കടന്നു വന്നു. ജ്ഞാനികളോട് പറഞ്ഞു വെച്ചു, നിങ്ങൾ പ്രമാണങ്ങളനുസരിച്ച് ജീവിക്കുക, മനസാക്ഷിയുടെ ബോധ്യങ്ങളനുസരിച്ച് ജീവിക്കുക, ദൈവഹിതമനുസരിച്ച് ജീവിക്കുക, അപ്പോഴെല്ലാം സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകും. പക്ഷേ അവിടെയും ഫലം ശൂന്യമാണ്. ദുഃഖവും വേദനകളും നിരാശയുമാണ് അവശേഷിക്കുക. ഇനി ആരാണ് ഒരു രക്ഷ നൽകുന്നത്? എവിടുന്നാണ് മനുഷ്യന് രക്ഷ കിട്ടുക? രാജാക്കന്മാർ രക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു, ജ്ഞാനികളുടെ ഉപദേശങ്ങൾ പരാജയമടയുന്നു, പ്രവാചകന്മാരുടെ പ്രവചനങ്ങളും പൂർത്തിയാകുന്നില്ല. ഈ ഒരു സാഹചര്യം 2-ാം നൂറ്റാണ്ടായപ്പോഴേക്കും വളരെ ശക്തിപ്പെട്ടു. ഇവിടുന്നാണൊരു പെസിമിസം അഥവാ ഒരു ദോഷൈക ചിന്ത കടന്നു വരിക, ഇതെല്ലാം അർത്ഥശൂന്യമാണെന്ന്. ഇങ്ങനെ ദോഷൈക ചിന്ത കടന്നു വരുന്നൊരു സാഹചര്യത്തിലാണ് ഈ അപ്പോക്കലിപ്റ്റിക് ചിന്തയിലേക്ക് ആളുകൾ തിരിയുന്നത്. അതിന് പ്രത്യേകമായ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. BC 200-ാം ആണ്ടോടുകൂടി പലസ്തീനായുടെ ഭരണം സെല്യൂക്കസ് രാജവംശത്തിൻ്റെ കീഴിലായി. നമ്മൾ കഴിഞ്ഞ ദിവസം തവണ കണ്ടതാണ്. ടോളമി അഥവാ ഈജിപ്തിൻ്റെ ഈജിപ്തിൻ്റെ ഭാഗമായിരുന്ന ആയി കരുതിയിരുന്ന പലസ്തീന 200-ാം ആണ്ടോടുകൂടി അന്തിയോക്കസ് മൂന്നാമൻ്റെ കാലത്ത് സിറിയൻ ഭരണത്തിന് കീഴിൽ വന്നു. അന്തിയോക്കസ് നാലാമൻ അഥവാ എപ്പിഫാനസ് എന്നറിയപ്പെടുന്ന രാജാവ് ഇസ്രായേലിൽ യവന സംസ്കാരം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടക്കുകയും അതിനെ എതിർത്തവരെ ശക്തമായി പീഡിപ്പിക്കുകയും വധിക്കുകയും ചെയ്ത മതപീഡനത്തിൻ്റെ കാലഘട്ടവും നമ്മൾ കണ്ടു. ഈ മതപീഡനത്തിൻ്റെ കാലഘട്ടമാണ് വെളിപാട് സാഹിത്യം രൂപപ്പെടാനായിട്ട് മുഖ്യമായും കാരണമായി തീർന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സംവിധാനങ്ങളും ജനത്തിന് മോചനം നൽകാൻ സാധ്യമായില്ല. ഇപ്പോൾ സംഭവിക്കുന്നത് അതിക്രൂരമായ പീഡനവുമാണ്. ഈ പീഡനങ്ങൾക്ക് എപ്പോഴാണ് അറുതിയുണ്ടാവുക? ഇവിടെയാണ് ഒരു പുതിയ വെളിപാട് കടന്നു വരുന്നത്. ദൈവം തന്നെ ഈ ചരിത്രത്തിലേക്ക് ഇറങ്ങി വരും. ഇത് മനുഷ്യൻ്റെ പ്രവൃത്തിയായിരിക്കില്ല. ദൈവം ഈ ചരിത്രത്തിലേക്ക് കടന്നു വന്ന് ഈ ചരിത്രത്തിന് അവസാനം കുറിച്ച് ഒരു പുതിയ ചരിത്രം ആരംഭിക്കും. ഒരു പുതിയ സൃഷ്ടി ഇവിടെ ആരംഭിക്കും. ഇതാണ് പ്രധാനമായും വെളിപാട് പുസ്തകത്തിൻ്റെ സാഹചര്യം, ചിന്താഗതി. മതപീഡനത്തിന് ഇരയായിത്തീരുന്ന ജനങ്ങൾ, എപ്പോഴാണ് പീഡനം അവസാനിക്കുക, എപ്പോഴാണ് തങ്ങൾക്ക് മോചനം ലഭിക്കുക എന്ന് ചോദിക്കുന്ന ജനങ്ങൾ, ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തുന്നതും ക്ലേശങ്ങൾ അനുഭവിക്കുന്നതും അർത്ഥവത്താണോ എന്ന് ചോദിക്കുന്ന ജനങ്ങൾ, അവർക്ക് കൊടുക്കുന്ന മറുപടിയാണ് ഈ സാഹിത്യരൂപം. ഇതിനെ പീഡിതരുടെ സാഹിത്യം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ക്ലാൻഡസ്റ്റൈൻ ലിറ്ററേച്ചർ ഓഫ് ദ പേഴ്സിക്യൂട്ടഡ് എന്നാണ് പൊതുവെ പറയുക. ഒരു പ്രത്യേക രചനാ സങ്കേതമാണ് ഇതിനുള്ളത്. പ്രത്യേകമായ ഒരു രീതിയിലാണ് ഈ സാഹിത്യരൂപം പ്രത്യക്ഷപ്പെടുന്നത്. അതിൻ്റെ സവിശേഷതകൾ നമ്മൾ ഉടനെ കാണുന്നതാണ്. രണ്ട് പുസ്തകങ്ങളാണ് ഈ ശൈലിയിലുള്ളത് എന്ന് ഞാൻ പറഞ്ഞു. അത് ദാനിയേലിൻ്റെ പുസ്തകവും പുതിയ നിയമത്തിൽ വെളിപാട് പുസ്തകവും. പക്ഷേ അതിനു മുമ്പ് തന്നെ മറ്റു ചില പുസ്തകങ്ങളിൽ ഈ രചനാ സങ്കേതത്തിൻ്റെ പ്രത്യേകതകൾ ഒരു സൂചനകൾ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് യേശയ്യാഹുവിൻ്റെ പുസ്തകം 24 മുതൽ 27 വരെയുള്ള അധ്യായങ്ങൾ, ലിറ്റിൽ അപ്പോക്കലിപ്സ് ഓഫ് ഐസയ എന്നാണ് പൊതുവെ അറിയപ്പെടുക. യേശയ്യാഹുവിൻ്റെ ചെറിയ വെളിപാട് എന്നാണ് വിശേഷിപ്പിക്കാറുണ്ട്. ജെറമിയയുടെ നാലാം അധ്യായം, ജെറമിയയുടെ പുസ്തകം 4 അധ്യായത്തിൽ, എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ പലയിടത്തായിട്ടും, ജോയലിൻ്റെ പുസ്തകത്തിലും വളരെയേറെ കാണുന്നതാണ് ഈ സാഹിത്യരൂപം. അതുപോലെ തന്നെ സഖറിയായുടെ പുസ്തകം 9 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിലും ഈ സാഹിത്യരൂപത്തിൻ്റെ സവിശേഷതകൾ കാണാം. അട്ടെ, സാഹിത്യരൂപം എന്ന് ഞാൻ പലതവണ പറഞ്ഞു. എന്താണ് ഈ സാഹിത്യരൂപം? എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഈ ഇതിൽ കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ ആദ്യമേ പറയാം. പ്രധാന ആശയങ്ങൾ എന്താണ് ഈ വെളിപാട് സാഹിത്യത്തിൻ്റെ പ്രധാന ആശയങ്ങൾ? ആദ്യമേ കൊണ്ടുവരുന്ന ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. ഈ ലോകത്തെ സംബന്ധിച്ച കാഴ്ചപ്പാട് ഇപ്രകാരം അവതരിപ്പിക്കാം. രണ്ട് ലോകങ്ങളെ സംബന്ധിച്ച കാഴ്ചപ്പാട്, ഈ ലോകവും വരാനിരിക്കുന്ന ലോകവും. ഓലാം ഹബ്ബ എന്ന് പറയും വരാനിരിക്കുന്ന ലോകം, ഓലാം ഹസേ, ഓലാം എന്നാണ് പറയുക ലോകത്തിന്. ഈ ലോകം അഥവാ ഈ യുഗം, വരാനിരിക്കുന്ന യുഗം, ഈ യുഗത്തെ സംബന്ധിച്ച് തിന്മയല്ലാതെ ഒന്നും പറയാനില്ല. പരിപൂർണമായും തിന്മയ്ക്ക് അധീനമായി തീർന്നിരിക്കുന്ന ഒരു യുഗമാണ് നമ്മുടേത്. ചരിത്രം അതിൻ്റെ പൂർണ്ണതയിലേക്ക് നീങ്ങുകയാണ്, തിന്മ അതിൻ്റെ പൂർണ്ണതയിലെത്തിയിരിക്കുന്നു. ദൈവത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ഒരു ശക്തിയാണ് ഈ ലോകത്തെ ഭരിക്കുക. തിന്മയ്ക്ക് പൂർണ്ണമായും അധീനമായി തീർന്നിരിക്കുന്ന ഈ ലോകം, ഇതിന് രക്ഷയുണ്ടാവില്ല, ഇത് മോചിപ്പിക്കാൻ സാധിക്കില്ല. പ്രവാചകന്മാർ മാനസാന്തരത്തെക്കുറിച്ച് പറഞ്ഞു, മാനസാന്തരത്തിലൂടെ ഒരു ജീവിത നവീകരണത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചു. ജ്ഞാനികൾ പ്രമാണമനുസരിച്ചുള്ള ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചു. ഇത് രണ്ടും സാധ്യമല്ല എന്നും, ഈ ലോകം പൂർണ്ണമായും മോചനത്തിന് പ്രതീക്ഷയില്ലാത്ത വിധത്തിൽ തിന്മയ്ക്ക് അധീനമായിരിക്കുന്നു എന്നും, ഇതിനെ ദൈവം നശിപ്പിക്കുമെന്നുമുള്ളതാണ് ഈ വെളിപാട് സാഹിത്യകാരന്മാരുടെ ഒരു കാഴ്ചപ്പാട്. ഈ ലോകം അവസാനിക്കും, ഇതിനപ്പുറത്ത് ഒരു പുതിയ ലോകം, ഒരു പുതിയ യുഗം, അതാണ് വരാനിരിക്കുന്ന യുഗം എന്ന് പറയുക. ഈ തിന്മയ്ക്കധീനമായ യുഗത്തെ അവസാനിപ്പിച്ച് ദൈവം തന്നെ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കും. അതാണ് ഓലാം ഹബ്ബ, വരാനിരിക്കുന്ന യുഗം. ഈ യുഗം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവമാണ് ചരിത്രത്തിൽ ഇടപെടുന്നത്, ദൈവമാണ് ഈ ചരിത്രത്തെ അവസാനിപ്പിക്കുന്നത്. ദൈവം തന്നെ പുതിയൊരു യുഗത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യും. അതിനെ എസ്കത്തോൺ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. എസ്കത്തോൺ എന്ന് പറഞ്ഞാൽ ലാസ്റ്റിംഗ്, അവസാനത്തെന്ന് പറയും. എസ്കത്തോളജി, യുഗാന്ത വീക്ഷണം എന്നൊക്കെ പറയാറുണ്ട്. ഈ യുഗത്തിന് അവസാനമുണ്ടാകും, ഒരു പുതിയ യുഗം കടന്നു വരും. പക്ഷേ വെളിപാട് സാഹിത്യത്തിൻ്റെ കേന്ദ്രമായി താഴെ നിൽക്കുന്ന ആശയം ഇതാണ്: ഈ യുഗം അവസാനിക്കും, ദൈവം അതിനെ അവസാനിപ്പിക്കും. കാരണം മനുഷ്യൻ ഇതുവരെ ശ്രമിച്ചിട്ടും ഇതിൽ മാറ്റം വരുത്താൻ സാധിച്ചില്ല. കൂടുതൽ കൂടുതൽ തിന്മയിലേക്ക് അഴുന്നു പോകുന്നതേയുള്ളൂ. അതുകൊണ്ട് ദൈവം തന്നെ ചരിത്രത്തിലിടപെട്ട് ഈ ചരിത്രം അവസാനിപ്പിച്ച് ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കും. ഇതാണ് വെളിപാട് സാഹിത്യത്തിൻ്റെ മുഖ്യമായ ചിന്ത. ഇത് ഉടനെയുണ്ടാകും, ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളരെ പെട്ടെന്നായിരിക്കും ദൈവത്തിൻ്റെ ചരിത്രത്തിലേക്കുള്ള ഇടപെടൽ. ഇങ്ങനെ ദൈവം കടന്നു വരുമ്പോൾ ഈ യുഗം അവസാനിക്കുന്നു. വലിയ ഭീകരമായ സംഭവങ്ങളിലൂടെ ആയിരിക്കും, ആകാശം പൊട്ടിത്തെറിച്ച് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും പുതിയ യുഗം കടന്നു വരിക. ഇപ്പോൾ ദൈവത്തിൻ്റെ തന്നെ പ്രത്യേകമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഈ യുഗത്തിൻ്റെ അവസാനത്തെയും പുതിയുഗത്തിൻ്റെ വരവിനെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ യുഗയുഗാന്തങ്ങളായി നൂറ്റാണ്ടുകളായി ദൈവം സൂക്ഷിച്ചു വെച്ചിരുന്ന, രഹസ്യമായി സൂക്ഷിച്ചു വെച്ചിരുന്ന ഈ കാര്യങ്ങൾ ദൈവം ചില വ്യക്തികൾക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു എന്നതാണ് ഈ വെളിപാട് സാഹിത്യത്തിൻ്റെ മറ്റൊരു സവിശേഷത. അങ്ങനെ വെളിപ്പെടുത്തി കൊടുത്തത് പണ്ടുണ്ടായിരുന്ന വ്യക്തികൾക്കായിരുന്നു. ആ വ്യക്തികൾ അത് രഹസ്യമായി എഴുതി സൂക്ഷിച്ചിരിക്കുന്നു. ആ എഴുതി സൂക്ഷിച്ച ഗ്രന്ഥങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് വെളിപാട് സാഹിത്യം പ്രത്യക്ഷപ്പെടുന്നത്. ഈ സാഹിത്യത്തിൽ കാണുന്ന ഒരു സവിശേഷത, ദൈവം ഉടനെ ചരിത്രത്തിൽ ഇടപെടാൻ പോകുന്നു, ഇനി ദീർഘിക്കുകയില്ല, ലോകാവസാനം അടുത്തിരിക്കുന്നു. ഇന്നും അനേകം മതഗ്രന്ഥങ്ങളും പ്രഭാഷകന്മാരുമൊക്കെ എടുത്തു പറയുന്നത് ഈ വെളിപാട് സാഹിത്യത്തിൻ്റെ വീക്ഷണത്തിൽ നിന്നാണ്. ലോകം അവസാനിക്കാൻ പോകുന്നു. ഈ ലോകം അവസാനിക്കുകയും പുതിയ ലോകം ആരംഭിക്കുകയും ചെയ്യുമ്പോൾ ആരാണ് തുടരുക? എല്ലാവരും മരിക്കുന്നു, പക്ഷേ അതിനുശേഷം പുതിയ ഉത്ഥാനത്തിൽ, പുതിയ ലോകത്തിൽ പങ്കുചേരുന്നത് ദൈവത്തോട് വിശ്വസ്ത പാലിക്കുന്നവർ മാത്രമേ ഉള്ളൂ. അത് മുഖ്യമായും ഇസ്രായേൽക്കാരായിരിക്കും. പക്ഷേ ഇസ്രായേൽക്കാർ മാത്രമല്ല, വിജാതീയരും ദൈവത്തോട് വിശ്വസ്ത പാലിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കും ഈ പുതിയ യുഗത്തിൽ പങ്കുചേരാൻ സാധിക്കും. ഇസ്രായേൽക്കാർ തന്നെയാണെങ്കിലും ദൈവത്തോട് അവിശ്വസ്ത പാലിക്കുകയാണെങ്കിൽ അവർ നഷ്ടപ്പെടും. ഇതാണ് പ്രധാനമായും ഈ വെളിപാട് സാഹിത്യത്തിൻ്റെ മുഖ്യമായ ആശയങ്ങൾ. ഇതിൻ്റെ രചനാ സവിശേഷത, പ്രത്യേക ശൈലി, ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പ്രതീകങ്ങളുടെ ഉപയോഗങ്ങളാണ്. വെളിപാട് സാഹിത്യകാരന്മാർ ഉപയോഗിക്കുന്നത് സാധാരണ ഭാഷയല്ല. സാധാരണ ഭാഷയിൽ വ്യത്യസ്തമായൊരു കോഡ് ഭാഷയാണ്. ഓരോ വാക്കുകൾക്കും ഓരോ സംഭവങ്ങൾക്കും ഓരോ ചിത്രങ്ങൾക്കും പ്രതീകാത്മകമായ അർത്ഥമുണ്ട്. വ്യത്യസ്തങ്ങളായ പ്രതീകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചരിത്രത്തെ തന്നെ അവതരിപ്പിക്കുക. ഇപ്പോൾ പ്രതീകങ്ങൾ എന്താണെന്ന് മനസ്സിലാവാതെ വെളിപാട് സാഹിത്യം മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഉദാഹരണത്തിന്, ഈ വെളിപാട് സാഹിത്യത്തിൽ കാണുന്ന നിറങ്ങളെക്കുറിച്ചുള്ള ഉദാഹരണം, പല നിറങ്ങളുണ്ട്, പല നിറങ്ങളും പല അർത്ഥമാണ് ഉണ്ടായിരിക്കുക. വെള്ള വിജയത്തിൻ്റെ അടയാളമാണ്, ചുവപ്പ് രക്തച്ചൊരിച്ചിൽ നിരത്തുന്ന കലാപത്തിൻ്റെ അടയാളമാണ്, മരണത്തിൻ്റെ അടയാളമാണ് കറുപ്പ്. ഇങ്ങനെ വിവിധങ്ങളായ നിറങ്ങൾ, ശരീരത്തിൻ്റെ ഭാഗങ്ങൾ, അതുപോലെ തന്നെ വസ്തുക്കൾ, ഇതിനെല്ലാം പ്രത്യേകമായ അർത്ഥമുണ്ടാകും. ഓരോന്നിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പിന്നീട് വെളിപാട് സാഹിത്യം വിശദമായി പഠിക്കുമ്പോൾ കടന്നു വരുന്നതാണ്. ഇപ്പോൾ പ്രതീകങ്ങളുടെ ഉപയോഗമാണ് ഒരു പ്രധാന സവിശേഷത. ദർശനങ്ങൾ ഈ വെളിപാട് സാഹിത്യത്തിൻ്റെ പ്രത്യേകതയാണ്. എല്ലാം ദർശനങ്ങളിലൂടെ അനുഭവപ്പെടുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന പ്രവാചകന്മാർക്കുണ്ടായിരുന്ന വലിയ ദർശനങ്ങൾ അത്ര തന്നെ ഉണ്ടായിരുന്നില്ല. പ്രവാചകന്മാർക്ക് ദൈവത്തിൻ്റെ വചനം ലഭിച്ചിരിക്കുന്നു. പക്ഷേ ദർശനത്തെക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ വചനം ലഭിക്കുന്നതിനും ആ വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതിനുമാണ് പ്രവാചകന്മാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ജ്ഞാനികളും ദർശനങ്ങളെക്കുറിച്ചല്ല, ജ്ഞാനികൾ ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാനായിട്ടാണ് ശ്രമിച്ചത്. ഇവിടെ എല്ലാം ദർശനങ്ങളിലൂടെ ലഭിക്കുകയാണ്. ഈ സാഹിത്യത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ദർശനങ്ങൾ. ഈ ഭൂമിക്ക് അപ്പുറത്തുനിന്ന് അദൃശ്യ ശക്തികളുടെ ഇടപെടലുകൾ, മാലാഖമാരുടെ ദർശനങ്ങൾ, വിശാചുക്കളുടെ ദർശനങ്ങൾ, ഇതെല്ലാം ഈ വെളിപാട് സാഹിത്യത്തിൻ്റെ പ്രത്യേകതയാവും. ദൈവം രഹസ്യമായി വെച്ചിരിക്കുന്നതെല്ലാം ഇന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നു എന്നൊരു സൂചനയോടുകൂടിയാണ് ഈ ഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുന്നത്. ഈ ഗ്രന്ഥങ്ങളുടെ ഗ്രന്ഥകർത്താക്കളെക്കുറിച്ച് പറയുമ്പോഴും അവിടെയുമുണ്ട് രഹസ്യാത്മകത. സ്വന്തം പേരുകളല്ല പലപ്പോഴും ഇവിടെ പറയുക, ഒരു തൂലികാനാമം ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ വെളിപാട് സാഹിത്യ ഗ്രന്ഥകാരന്മാർ തങ്ങളുടെ ഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇപ്രകാരമുള്ള അനേകം ഗ്രന്ഥങ്ങൾ പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും മധ്യയുള്ള ഈ BC 200 AD 200 കാലഘട്ടത്തിൽ രംഗത്ത് വന്നത് കാണും. ബൈബിളിൽ അംഗീകരിച്ചിട്ടില്ലാത്ത ഒരുപാട് പുസ്തകങ്ങളുണ്ട്. എക്സ്ട്രാ സ്ക്രിപ്ചറൽ ലിറ്ററേച്ചർ എന്നോ ഇൻറ്റർ ടെസ്റ്റമെൻ്ററി ലിറ്ററേച്ചർ എന്നോ ഒക്കെ പറയുന്ന അപ്പോക്രിഫ എന്നറിയപ്പെടുന്ന അപ്രാമാണിക ഗ്രന്ഥങ്ങൾ, ഉദാഹരണത്തിന് ഏനോക്കിൻ്റെ ദർശനങ്ങൾ, അല്ലെങ്കിൽ സിബിലിൻ്റെ അരുളപ്പാടുകൾ, 12 ഗോത്രപിതാക്കന്മാരുടെ ഉടമ്പടി, മോശയുടെ സ്വർഗാരോഹണം, യേശയ്യായുടെ സ്വർഗാരോഹണം, ഇങ്ങനെ അനേകം പുസ്തകങ്ങൾ ഈ സാഹിത്യ രൂപത്തിൽ രചിക്കപ്പെട്ടവയാണ്. അവയൊന്നും ബൈബിളിൻ്റെ ഭാഗമായിട്ട് അംഗീകരിക്കുന്നില്ലെങ്കിൽ തന്നെ, അതേസമയം ബൈബിളിൻ്റെ ഭാഗമായിട്ട് അംഗീകരിച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളിലും ഈ സവിശേഷതകൾ കാണാം. ഈ പ്രത്യേക സാഹിത്യ രൂപത്തിൻ്റെ സ്വാധീനം പുതിയ നിയമത്തിലും വളരെയേറെയുണ്ട്. യേശുവിൻ്റെ പ്രസംഗങ്ങളിൽ ഇപ്രകാരമുള്ള സാഹിത്യ രൂപത്തിൻ്റെ സ്വാധീനം വളരെ വ്യക്തമാണ്. ഉദാഹരണത്തിന്, ലോകാവസാനത്തെക്കുറിച്ച് യേശു പറയുന്നത് ഈ സാഹിത്യ രൂപത്തിൻ്റെ ഒരു പ്രത്യേക ഉപയോഗത്തോടുകൂടിയാണെന്ന് കാണാം. മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായം ലോകാവസാനത്തെക്കുറിച്ച് പറയുന്നതാണ്. ആ 13:24-27 വാക്യങ്ങൾ, ആ പീഡനങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്ത് നിപതിക്കും, ആകാശ ശക്തികൾ ഇളകുകയും ചെയ്യും. അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ മേഘങ്ങൾ വരുന്നത് അവർ കാണും. അപ്പോൾ അവൻ ദൂതന്മാരെ അയക്കും. അവർ ഭൂമിയുടെ അതിർത്തികൾ മുതൽ ആകാശത്തിൻ്റെ അതിർത്തികൾ വരെ നാലു ദിക്കുകളിൽ നിന്ന് അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഒരുമിച്ച് കൂട്ടും. ഇങ്ങനെ ദൈവം ചരിത്രത്തിൽ ഇടപെട്ട് അതിനവസാനം വരുത്തും. ഈ ലോകത്തിൻ്റെ അവസാനമുണ്ടാകും, ഈ ലോകം കടന്നുപോകും, ഒരു പുതിയ ലോകം സൃഷ്ടിക്കപ്പെടും. ഇതെല്ലാം യേശുവിൻ്റെ പ്രബോധനത്തിലും വളരെയേറെ കടന്നു വരുന്നതാണ്. ഇവിടെ ഉപയോഗിക്കുന്ന പ്രതീകങ്ങളും ആ പ്രതീകത്തിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യങ്ങളും നമ്മൾ വേർതിരിച്ച് കാണേണ്ടതുണ്ട്. പറയുന്നത് സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ അന്ന് നിലവിലിരുന്ന പ്രപഞ്ച സങ്കല്പത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ സൂര്യൻ ഇരുണ്ടുപോകുമെന്നും ചന്ദ്രൻ പ്രകാശം തരികയില്ലെന്നും നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് പതിക്കുമെന്നൊക്കെ പറയുക ലോകത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. ഈ ലോക ചരിത്രത്തിനൊരു അവസാനമുണ്ടാകും, ഒരു പുതിയ ചരിത്രത്തിന് തുടക്കം കുറിക്കും. അത് ദൈവത്തിൻ്റെ തന്നെ സൃഷ്ടിയായിരിക്കും. അപ്പോഴേ ഈ രീതിയിൽ യേശുവിൻ്റെ പ്രബോധനങ്ങളിൽ വളരെ വ്യക്തമായി ഉപയോഗിക്കുന്ന ഒരു സാഹിത്യരൂപം, വെളിപാട് സാഹിത്യരൂപം. ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗം നമ്മൾ കാണുന്ന വെളിപാട് പുസ്തകത്തിൽ തന്നെയാണ്. വെളിപാട് പുസ്തകത്തിലൂടെ എടുത്തു കാണിക്കുന്ന ഒരു പ്രത്യേക സത്യമുണ്ട്. ഈ ചരിത്രത്തിന് അവസാനമുണ്ടാകും, ദൈവം ചരിത്രത്തിൽ ഇടപെടും. ഈ ചരിത്രത്തിൽ ചരിത്രം അവസാനിക്കുന്നത് പുതിയ ആകാശവും പുതിയ ഭൂമിയും നിർമ്മിക്കപ്പെടുന്നതോടെയാവും. സൃഷ്ടികർമ്മം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് പുതിയ സൃഷ്ടിയോടുകൂടിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ മനുഷ്യൻ്റെ ഭാഷയിൽ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല, പറയാനും സാധിക്കുകയില്ല. പ്രതീകങ്ങളില്ലാതെ ദൈവത്തെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനാവില്ല. ഓരോ സംസ്കാരത്തിലും നിലവിലിരുന്ന പ്രതീകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആശയങ്ങൾ, സത്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോക്കലിപ്റ്റിക് ചിന്താഗതി വളരെയധികം സ്വാധീനം ചെലുത്തിയിരുന്നു ആദ്യത്തെ രണ്ട് നൂറ്റാണ്ടുകൾ. പ്രത്യേകിച്ചും യേശുവിൻ്റെ മരണത്തിനും ജെറൂസലം ദേവാലയത്തിൻ്റെ നാശത്തിനും ശേഷമുള്ള കാലഘട്ടത്തിൽ ലോകാവസാനം അടുത്തിരിക്കുന്നു എന്ന ഒരു ചിന്ത ജനങ്ങളിൽ വളരെയേറെ ശക്തമായിരുന്നു. അന്ത്യോക്കസ് രാജാവിൻ്റെ കാലത്ത് തുടങ്ങിയ ഈ വെളിപാട് സാഹിത്യകാരന്മാരുടെ സ്വാധീനം പുതിയ നിയമമായപ്പോഴേക്കും വളരെ കൂടുതലാവുകയും അത് ജെറൂസലത്തിൻ്റെ നാശത്തോടുകൂടി ലോകം തന്നെ അവസാനിക്കുന്നൊരു ചിന്ത കടന്നു വരികയും ചെയ്തത് കാണും. ഇപ്രകാരമുള്ള ചിന്ത യഹൂദരുണ്ടായിരുന്നിടത്തെല്ലാം ഉണ്ടായിരുന്നു. യഹൂദരിലും യഹൂദ ക്രൈസ്തവരിലും ഇതിൻ്റെ സ്വാധീനം കാണുകയും ചെയ്യും. ഇതുകൊണ്ടാണ് ലോകാവസാനത്തെക്കുറിച്ചുള്ള പറയുമ്പോൾ വിശുദ്ധ പൗലോസ് തെസലോണിക്കക്കാർക്കെതിരെ ലേഖനത്തിലൊക്കെ വളരെ ശക്തമായിട്ട് പറയുക, ലോകം എപ്പോഴവസാനിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അവസാനമുണ്ടാകും, പക്ഷേ ആ അവസാനത്തെക്കുറിച്ച് വ്യഗ്രതപ്പെട്ട് ഒന്നും ചെയ്യാതെ നാളെ അവസാനിക്കുന്ന രീതിയിൽ നിഷ്ക്രിയരായിരിക്കരുത്. ഓരോരുത്തരും ഒരുങ്ങിയിരിക്കണം, പക്ഷേ എപ്പോഴാണ് വരിക എന്നറിയില്ല എന്നൊക്കെ ഉറപ്പിക്കുക, പഠിപ്പിക്കുക. വെളിപാട് പുസ്തകത്തിലാണ് ഇത് ഏറ്റവും കൂടുതലായി ഈ സാഹിത്യരൂപം ഉപയോഗിച്ചിരിക്കുന്നതും അതിൻ്റെ സ്വാധീനം ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നതും. നീറോയുടെ മതപീഡനം, അതിനുശേഷം ഡൊമീഷ്യൻ ചക്രവർത്തി റോമാ സാമ്രാജ്യത്തിലുടനീളം ക്രൈസ്തവർക്കെതിരെ നടത്തിയ മതപീഡനത്തിൻ്റെ സാഹചര്യത്തിലാണ് വെളിപാട് പുസ്തകം രചിക്കപ്പെട്ടതെന്ന് നമുക്കറിയാം. ഇപ്പോൾ യേശുവിനോട് വിശ്വസ്തത പാലിക്കുന്നതിൻ്റെ പേരിൽ വലിയ ക്ലേശങ്ങളും ത്യാഗങ്ങളും അനുഭവിക്കേണ്ടി വരികയും ജീവൻ തന്നെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് വെളിപാട് ഗ്രന്ഥകാരൻ എന്ന് പറയുക, അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവന് രക്ഷപ്രാപിക്കും, ഈ ലോകം കടന്നുപോകും, ഇതിൻ്റെ രൂപഭാവങ്ങളും അപ്രത്യക്ഷമാകും. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ സാമ്രാജ്യ ശക്തിയും ആ സാമ്രാജ്യ ശക്തിയുടെ പിന്നിൽ നിൽക്കുന്ന പൈശാചിക ശക്തിയുമാണ് ഏറ്റവും കൂടുതൽ ശക്തമായി പ്രകടമാകുന്നതെങ്കിലും വിജയം വരിക്കുന്നതെങ്കിലും യഥാർത്ഥ വിജയം, അന്തിമ വിജയം നന്മയുടേതായിരിക്കും, ജീവൻ്റേതായിരിക്കും, ദൈവത്തിൻ്റേതായിരിക്കും എന്നാണ് വെളിപാട് പുസ്തകം നമുക്ക് നൽകുന്ന പഠനം. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് 21-ാമത്തെ അധ്യായത്തിൽ വെളിപാട് ഗ്രന്ഥകാരൻ നൽകുന്ന വലിയ ഒരു ദർശനമുണ്ട്. തിന്മയ്ക്കധീനമായ ലോകം കടന്നുപോകും തീർച്ചയായിട്ടും, പക്ഷേ ഈ തിന്മയല്ല അന്തിമ വാക്ക്. അവസാനത്തെ വാക്ക് മരണത്തിൻ്റേതല്ല, സാത്താൻ്റേതുമല്ല, അവസാന വാക്ക് ദൈവത്തിൻ്റേതാണ്, ജീവൻ്റേതാണ്. അപ്പോഴാ ജീവനിൽ പങ്കുചേരാൻ, യേശുവിനോടുകൂടെ എന്നുമായിരിക്കാൻ, ദൈവത്തോടൊന്നിച്ചായിരിക്കാൻ ഉള്ള ആഹ്വാനത്തോടുകൂടിയാണ് ഈ വെളിപാട് ഗ്രന്ഥം അവസാനിക്കുന്നത്. പക്ഷേ വെളിപാട് സാഹിത്യം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. വെളിപാട് സാഹിത്യം ദർശനങ്ങളുടേതായ ഭാഷയിൽ മുന്നോട്ട് പോകുമ്പോൾ അത് സാവകാശം മറ്റ് ചിന്താഗതികളിലേക്ക് കടന്നു പോകുന്നതായിട്ട് കാണാം. ഉദാഹരണത്തിന് ഗ്നോസ്റ്റിസിസം, ജ്ഞാനവാദവും പിന്നീട് മനിക്കേയിസവും ഒക്കെ ഈ വെളിപാട് സാഹിത്യ രൂപത്തിൻ്റെ ഒരു പിന്തുടർച്ചയും വളർച്ചയുമൊക്കെയാണ് എടുത്തു കാണിക്കുക. അങ്ങനെ ഔദ്യോഗികമായ പ്രബോധനത്തിൽ നിന്ന് വഴിതെറ്റി വലിയ ദർശനങ്ങളുടേതായ ഭാഷകളിൽ കടന്ന് ലോകാവസാനത്തെക്കുറിച്ചും പുതിയ സൃഷ്ടിയെക്കുറിച്ചും ഒക്കെയുള്ള വികലമായ ധാരണകൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് വെളിപാട് സാഹിത്യം മുന്നേറിയത്. ഇന്നും ഈ വെളിപാട് സാഹിത്യത്തിൻ്റെ വലിയ സ്വാധീനം നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. ലോകാവസാനത്തെക്കുറിച്ചുള്ള വികലമായ ഒരുപാട് കാഴ്ചപ്പാടുകൾ ഇന്ന് അവതരിപ്പിക്കുന്നതായിട്ട് കാണും. അത് കത്തോലിക്കരിടയിലും പല സുവിശേഷ പ്രസംഗകരിടയിലും ഇപ്രകാരമുള്ള സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു സാഹിത്യ രൂപത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാതെ എല്ലാം അക്ഷരാർത്ഥത്തിലെടുത്ത് വ്യാഖ്യാനിക്കാൻ തുടങ്ങുമ്പോൾ എന്താണ് ബൈബിൾ ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോകും. ലോകം അവസാനിക്കും അഥവാ ലോകത്തിൻ്റെ രൂപാന്തരീകരണം ഉണ്ടാകും. വെളിപാട് പുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ പറയുന്നതാണ്, പഴയതെല്ലാം കടന്നുപോയി, ഇതായെല്ലാം നവീകരിക്കുന്നു, ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടിയായിരിക്കും, എല്ലാറ്റിനും നശിപ്പിക്കും എന്നതിനേക്കാൾ കൂടുതൽ എല്ലാറ്റിനെയും നവീകരിക്കും എന്ന ചിന്തയാണ്. അതെപ്പോഴുണ്ടാകും എന്ന് ചോദിക്കുന്നതിന് അർത്ഥമില്ല, കാരണം അത് വെളിപ്പെടുത്തി തരാൻ ദൈവം ആഗ്രഹിക്കുന്നുമില്ല. ഇപ്പോഴാണോ ഇസ്രായേൽ രാജ്യം പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നത്? ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ യേശു കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ, ദൈവം തൻ്റെ പദ്ധതിയിൽ രഹസ്യമായി സൂക്ഷിച്ചിരിക്കേണ്ട സമയമോ കാലങ്ങളോ നിങ്ങൾ അറിയേണ്ടതല്ല, നിങ്ങൾ ചെയ്യേണ്ടത് സുവിശേഷം പ്രസംഗിക്കുക. അതുകൊണ്ട് ഈ വെളിപാട് സാഹിത്യത്തിൻ്റെ മായാവലയത്തിൽപ്പെട്ട് വഴിതെറ്റിപ്പോകാതെ കർത്താവിൻ്റെ വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് ജീവിതത്തിൽ പകർത്താനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, തിന്മയിലേക്ക് ആഴ്ന്നു പോകുന്ന ഒരു ലോകത്തെ അവിടും തന്നെ ഇടപെട്ട് നന്മയിലേക്ക് നയിക്കുമെന്നും തിന്മയ്ക്ക് ആവൃത്തി വരുത്തി നന്മയെ പൂർണ്ണമായ വിജയത്തിലേക്ക് എത്തിക്കുമെന്നും വെളിപാട് സാഹിത്യങ്ങളിലൂടെ അവിടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നു. കർത്താവെ, പ്രവചനവും ജ്ഞാനവും പോലെ തന്നെ വെളിപാടും അങ്ങയുടെ വചനത്തിൻ്റെ വ്യാഖ്യാനവും വിശദീകരണമാണല്ലോ ഞങ്ങൾക്ക് നൽകുന്നത്. വെളിപാട് സാഹിത്യത്തിലൂടെ അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കാനും അതിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ ഉത്തമ ശിഷ്യരാകാനും അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.